بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. ريا سهودر ماري സഹോദരി മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇസ്ലാമിക മര്യാദകൾ സംബന്ധമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. അവയിൽ പെട്ടതാണ് സലാം പറയുക, അതുപോലെ ഭക്ഷണ മര്യാദകൾ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും തെളിവുകളും പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളും നാം പഠിച്ചു, ചർച്ച ചെയ്തു. മര്യാദകളുടെ തുടർച്ച എന്ന നിലക്ക് ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അൽ കലിമത്തു ത്വയ്യിബ, നല്ല സംസാരം, നല്ല വാക്ക് എന്ന വിഷയമാണ് നാം ഉദ്ദേശിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സംസാരവും പ്രവർത്തനവും മറ്റുള്ളവരെ പോലെയല്ല. വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വ്യത്യാസമുണ്ട്. വിശ്വാസിയുടെ സംസാരം, പ്രവൃത്തി എല്ലാം ഖൈറായ, വഅലൈക്കും അസ്സലാം, നന്മ നിറഞ്ഞ പ്രവൃത്തിയും സംസാരവും ആയിരിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, അജബൻ ലി അംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അതിശയം തന്നെ. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യവും ഖൈറാകുന്നു, നന്മ നിറഞ്ഞതാകുന്നു. വലൈസ ദാലിക ഇല്ലാ ലിൽ മുഅ്മിൻ, അത് വിശ്വാസിക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാകുന്നു, വിശ്വാസിയുടെ മാത്രം സവിശേഷതയാകുന്നു അത്. അതിന്റെ തുടർച്ചയാണ് ഹദീസിന്റെ, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ തുടർച്ചയാണ്, ഇൻ അസാബത്തു സറാഉ ശകറു വഇൻ അസാബത്തു ബറാഉ സബർ ഫകാന ഖൈറൻ ലഹു. ഒരു വിശ്വാസിക്ക് നല്ല കാലം വന്നാൽ, ക്ഷേമം വന്നു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന് നന്ദി കാണിക്കും. പ്രയാസം വന്നു കഴിഞ്ഞാൽ, ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവൻ ക്ഷമ കൈകൊള്ളും, അപ്പോഴും അവന് ഖൈറാണ്. അപ്പോൾ ഖൈർ നിറഞ്ഞ, നന്മ നിറഞ്ഞ അവസ്ഥയാണ് വിശ്വാസിയുടെ അവസ്ഥ. അവന് ബുദ്ധിമുട്ട് വന്നാലും സുഖം ഉണ്ടായാലും അവന് സംസാരത്തിലും പ്രവൃത്തിയിലും നന്മയാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ നമ്മുടെ വിഷയം അൽ കലിമത്തു ത്വയ്യിബ, നല്ല സംസാരം, നല്ല വാക്ക് ഉരുവിടുക എന്ന് പറയുന്നത് അതൊരു ഒരു വിശ്വാസിയുടെ അടയാളമാണ്, ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ട സവിശേഷതയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് നിർദ്ദേശിച്ചല്ലോ, വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയുക. വേറൊരു ഖിറാഅത്തിൽ ഹസന, നല്ലത് നിങ്ങൾ ജനങ്ങളോട് പറയുക. ജനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ മുസ്ലിങ്ങളും പെട്ടു, വിശ്വാസികളും പെട്ടു, അവിശ്വാസികളും പെട്ടു. വിശ്വാസികളോടും അവിശ്വാസികളോടും, മനുഷ്യരോട് എല്ലാവരോടും നന്മയാണ് നമ്മൾ, നല്ലതാണ് പറയേണ്ടത്, സംസാരിക്കേണ്ടത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് അലി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, ഇത്തഖു നാറ വലവ് ബിശിഖ് തംറ, ഈറ്റപ്പഴത്തിന്റെ ഒരു ചീന്ത് കൊണ്ട് ധർമ്മം ചെയ്ത് ഒരു ചീന്ത് ധർമ്മം ചെയ്തുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. വലവ് ബിശക്കി ജംറ, ഒരു ഈച്ചപ്പഴത്തിന്റെ ഒരു ഭാഗം കൊണ്ട് നിങ്ങൾ ധർമ്മം ചെയ്യുക. അങ്ങനെ സദഖ നൽകിക്കൊണ്ട് നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. ആ ഈത്തപ്പഴം പോലും നിനക്ക് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അഥവാ നിന്റെ അടുക്കൽ ഇല്ലെങ്കിൽ, നല്ല സംസാരം സംസാരിച്ചുകൊണ്ട് നീ ധർമ്മം ചെയ്യുക. അപ്പോൾ ധർമ്മം ആണ് നല്ല സംസാരം, സദഖയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വേറൊരു ഹദീസ് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് നബി വസല്ലം പറഞ്ഞു, വൽ കലിമത്തു ത്വയ്യിബതു സദഖ, നല്ല വചനം നല്ല വാക്ക് സദഖയാകുന്നു, ധർമ്മമാകുന്നു. അപ്പോഴാണ് പണ്ഡിതന്മാർ ഈ വിഷയം പഠിക്കുന്നത്. അതായത് ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവനയിൽ, നമ്മുടെ അറിവ് പ്രകാരം ഒരു പാവപ്പെട്ട ഒരു അഗതിക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതാണ് ധർമ്മം. അപ്പോൾ എങ്ങനെയാണ് നല്ല സംസാരം ധർമ്മമാകുക? ഇമാം ഇബ്നു ബത്താൽ റഹ്മഹുള്ള ബുഖാരിയുടെ ഷർഹിൽ പറയുന്നു, വിശദീകരണത്തിൽ പറയുന്നു, വജുഹു തശ്ബീഹി അലൈഹി സലാം അൽ കലിമത ത്വയ്യിബത ബിസ്സദഖതി ബിൽമാൽ هو ان صدقه بالمال تحيا بها نفس المتصدق عليه ويفرح بها. امام ابن بطال പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സംസാരത്തെ സദഖ കൊണ്ട് ഉപമിച്ചു, ദാനധർമ്മം ചെയ്യുന്നതുകൊണ്ട് ഉപമിച്ചു. എന്താണത്? ഒരാൾക്ക്, ഒരു പാവപ്പെട്ട ആൾക്ക് സദഖ നൽകി കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ്, അയാളുടെ ശരീരം, അതിലൂടെ ജീവൻ നൽകപ്പെടും. മാത്രമല്ല അയാൾക്ക് സന്തോഷമുണ്ടാകുന്നു. യഫ്റഹു ബിഹാ, ഒരാൾക്ക് സദഖ നൽകിയാൽ, ഒരു പാവപ്പെട്ട വ്യക്തി സദഖ നൽകുമ്പോൾ ആ പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സിൽ എന്തുണ്ടാകും? ഒരു കുളിര്, ഒരു സന്തോഷം. അതേപോലെ തന്നെ വൽ കലിമത്തു ത്വയ്യിബ യഫ്റഹു ബിഹാൽ മുഅ്മിൻ, ഒരു വിശ്വാസി, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള, ഒരു വിശ്വാസിക്ക് നല്ല സംസാരം കേൾക്കുമ്പോൾ, അത് ഏറ്റുവാങ്ങുമ്പോൾ വിശ്വാസിയുടെ മനസ്സ് സന്തോഷിക്കുന്നു. വയഹ്സുനു മൗഖിഉഹ മിൻ ഖൽബി ഫഷ്തബഹ മിൻ ഹാദിഹിൽ ജിഹ, ഈ നിലക്ക് ഇരു സംഗതികളും ഈ നിലക്ക് ഒരുമിക്കുന്നു, സാദൃശ്യമുള്ളതാകുന്നു. അപ്പോൾ ദാനധർമ്മം ചെയ്യുമ്പോൾ ഒരു പാവപ്പെട്ടവന്റെ മനസ്സ് സന്തോഷിക്കും, അതേപോലെ ഒരു വിശ്വാസിക്ക് നല്ല സംസാരം കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നു. അപ്പോൾ മനുഷ്യരുടെ, വിശ്വാസികളുടെ, നമ്മുടെ സഹോദരന്മാരുടെ മനസ്സിൽ സന്തോഷം പകരുക, അത് നമ്മുടെ ഒരു ബാധ്യതയാണ്, ഒരു വിശ്വാസിയുടെ ദൗത്യമാണ്. മാത്രമല്ല നമ്മുടെ ശത്രുവിനോട് പോലും നമ്മൾ നമ്മോട് ചീത്ത രൂപത്തിൽ, മോശമായ രൂപത്തിൽ പെരുമാറിയവരോട്, അവരോടടക്കം നല്ല സംസാരം, നല്ല രീതിയിൽ പെരുമാറി ആ തിന്മയെ നന്മ കൊണ്ട് തടുക്കണം എന്നാണ് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യ, തിന്മയും നന്മയും സമമല്ല. ഇദ്ഫാ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് താങ്കൾ തടുക്കുക. ഇദ്ഫാ ബില്ലതി ഹിയ അഹ്സൻ, തിന്മയെ ഏറ്റവും നല്ല കാര്യം കൊണ്ട് തടുക്കുക. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയുൻ ഹമീം, താങ്കൾക്കും മറ്റുള്ളവർക്ക് തമ്മിൽ ശത്രുതയുള്ള ഒരു വ്യക്തി, കഅന്നഹു വലിയുൻ ഹമീം, താങ്കളോട് ശത്രുത കാണിക്കുന്ന ആ വ്യക്തിയോട് നന്മ കൊണ്ട് തിന്മ തടുത്തു കഴിഞ്ഞാൽ, കഅന്നഹു വലിയുൻ ഹമീം, ഏറ്റവും അടുത്ത സുഹൃത്തായി അയാൾ മാറിയേക്കും, ആ ശത്രുതയുള്ള ആ ശത്രുവായ മനുഷ്യൻ. കഅന്നഹു വലിയുൻ ഹമീം, അടുത്ത സുഹൃത്തായി മാറും എന്ന് ഖുർആൻ പറയുന്നു. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു. അപ്പോൾ ഈ ശത്രുതയെ, തിന്മയെ, നന്മ കൊണ്ട്, നല്ല പെരുമാറ്റം കൊണ്ട്, നല്ല സംസാരം കൊണ്ട് തടുക്കുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ലഭിക്കപ്പെടുന്ന, നൽകപ്പെടുന്ന ഗുണമല്ല. ഒമാ യുലഖാഹ ഇല്ലല്ലദീന സബറു, ക്ഷമയുള്ളവർക്ക് മാത്രമേ ഈ സ്വഭാവം, ഈ സൽഗുണം നൽകപ്പെടുന്നത്. ഒമാ യുലഖാഹ ഇല്ലദു ഹർദിൻ അദീം, നല്ല ഭാഗ്യമുള്ള, ഹർദുള്ള, നസീബുള്ള മനുഷ്യന് മാത്രമാണ് ഈ ഗുണം, സൽഗുണം നൽകപ്പെടുന്നത്. അതായത് ഒരാൾ നമ്മോട് മോശമായി പെരുമാറി, നമ്മൾ അയാളോട് തിരിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് സലാം പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് പ്രതികരിച്ചാൽ ആ പ്രതികരിക്കുന്ന ആ സ്വഭാവം എല്ലാവർക്കും നൽകപ്പെടുന്നില്ല. സ്വാഭാവികമായും മനുഷ്യന് കോപമുണ്ടാവും. അപ്പോൾ കോപിതനായിട്ടാണ് പ്രതികരിക്കുക സാധാരണ രീതിയിൽ. പക്ഷേ ഖുർആൻ നിർദ്ദേശിക്കുന്നത് എന്താണ്? ഇദ്ഫ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതിയിൽ അതിനെ തടുക്കുക. അപ്പൊ അത് ശരിക്ക് ഖുർആന്റെ ഭാഷയിൽ വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു, സബറുള്ള, ക്ഷമയുള്ള വിശ്വാസിക്ക് മാത്രമാണ് ഇത് സാധിക്കുക. അപ്പോ നമ്മുടെ ശത്രുവിനോട് പോലും എങ്ങനെയാണ് പെരുമാറേണ്ടത്? നല്ല രീതിയിൽ പെരുമാറുക, സംസാരിക്കുക. ഒരു വിശ്വാസിയുടെ മനസ്സിൽ സന്തോഷം നൽകുക എന്ന് പറയുന്നത്, അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പ്രകാരം നല്ലൊരു കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ്. ഒരു റിവായത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം, ഇമാം ഇബ്നു അബി ദുനിയ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന്. സുഇല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅമാലി അഫ്ദൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല, ശ്രേഷ്ഠതയുള്ള, ഫളേറിയ കർമ്മം ഏതാണെന്ന് നബിയോട് ചോദിക്കപ്പെട്ടു. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പല സന്ദർഭങ്ങളിലായി നബിയോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സമയത്തും കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല കർമ്മങ്ങൾ എന്നി പറയും. ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, നമസ്കാരം വഖ്തിൽ നിർവഹിക്കുക, അതുപോലെ ജിഹാദ്, മാതാപിതാക്കളെ സ്നേഹിക്കുക, അനുസരിക്കുക. ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അൻ തുദ്ഖില അല അഖീകൽ മുഅ്മിനി സുറൂറാ, തന്റെ സഹോദരന്റെ മനസ്സിൽ, വിശ്വാസിയായ തന്റെ സഹോദരന്റെ ഹൃദയത്തിൽ സുറൂർ, സന്തോഷം നൽകുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞത്. അപ്പം നമ്മുടെ സഹോദരന്മാരായ വിശ്വാസികൾക്ക് സന്തോഷം പകരുന്നത് അത് കർമ്മങ്ങളിൽ വെച്ച് ശ്രേഷ്ഠതയുള്ളതാണ്. ഔ തഖ്ദിയ അൻ ഹുദൈനൻ, അല്ലെങ്കിൽ അയാളുടെ കടം വീട്ടുക, അല്ലെങ്കിൽ അയാൾക്ക് ഭക്ഷണം നൽകുക. ഔ തഖ്ദിയ അൻ ഹുദൈനൻ ഔ തുത്ഇമഹു ഖുബ്സ, ഇമാം ഇബ്നു അബി ദുനിയ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ഹസനാണെന്ന് ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ളാ പറഞ്ഞു. ഇത് എത്ര മഹത്തായൊരു കർമ്മമാണ്! നമുക്ക് പ്രയാസമുള്ള കാര്യമല്ല നല്ല വാക്ക് സംസാരിക്കുക എന്ന് പറയുന്നത്. പലർക്കും ബുദ്ധിമുട്ടായി, അല്ലെങ്കിൽ ആ പലരിൽ നിന്നും വരാത്തൊരു ഗുണമാണ്. നമ്മൾ പരസ്പരം കാണുമ്പോൾ സലാം പറഞ്ഞ് പുഞ്ചിരിച്ച് നല്ല മുഖം കാണിക്കുക, നല്ല സംസാരം സംസാരിക്കുക. അത് ശരിക്ക് ഒരു മുസ്ലിമിന്റെ ഒരു ഉൻവാനാണ്, അടയാളമാണ്, ചിഹ്നമാണ്. മാത്രമല്ല ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ബോധമാണ് അവന്റെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിരീക്ഷിക്കുന്നുണ്ട്. അവൻ അതിനുവേണ്ടി ഏർപ്പെടുത്തിയ മലക്കുകൾ തന്നെയുണ്ട്. ഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ, അല്ലാഹു നിങ്ങളുടെ മേലെ ഹാഫിദീങ്ങളായ മലക്കുകളെ ചുമതലപ്പെടുത്തി. എന്താണ് അവരുടെ ദൗത്യം? കിറാമൻ കാതിബീൻ, മാന്യന്മാരായ ആ മലക്കുകൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു, രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത് അത് അവർ അറിഞ്ഞുകൊണ്ടിരിക്കും. അറിഞ്ഞിരിക്കും, അറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തി എല്ലാം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ സംസാരം നല്ല സംസാരമാണെങ്കിൽ മലക്കുകൾ, നന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ അത് ഹസനത്തായി രേഖപ്പെടുത്തും. ഇത് ഈ സംസാരമാണെങ്കിലും പലപ്പോഴും നമ്മൾ നിസ്സാരമാണെന്ന് വിചാരിക്കുന്ന കാര്യം അള്ളാഹുവിന്റെ അടുക്കൽ ഗൗരവമേറിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരം അത് ഗീബത്താണോ നമീമത്താണോ കളവാണോ എന്നൊക്കെ പ്രത്യേകിച്ച് ഇസ്ലാമിക പ്രബോധകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ولا تقف ما ليس لك به علم ان السمع والبصر والفؤاد كل اولئك كان عنه مسؤولا. താങ്കൾക്ക് അറിവില്ലാത്തത് അന്വേഷിക്കണ്ട, അറിവില്ലാത്തതിന്റെ പിന്നാലെ പോകേണ്ട, അറിവില്ലാത്തത് പറയരുത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ولا تقف ما ليس لك به علم. അറിവില്ലാത്തത് സംസാരിക്കണ്ട. വല തഖഫു മാ ലൈസ ലക ബിഹി ഇൽം. എന്താണ് കാരണം? ഇന്നസ്സംഅ, നിശ്ചയം കേൾവിയും കാഴ്ചയും ഹൃദയവും, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, അവയെല്ലാം ചോദിക്കപ്പെടുന്നതാണ്, അവയെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ ഖിയാമത്ത് നാളിൽ ചോദിക്കപ്പെടും, വിചാരണ ചെയ്യപ്പെടും. എന്താണ് കേട്ടത്, എന്താണ് സംസാരിച്ചത്, എന്താണ് കണ്ടത്? വേറൊരു ആയത്തിൽ, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു മനുഷ്യൻ ഒരു വാക്ക് സംസാരിക്കുന്നില്ല, ഉച്ചരിക്കുന്നില്ല, അവന്റെ അടുക്കൽ റഖീബ് അതീദ് ഇല്ലാതെ. എന്ന് പറയുമ്പോൾ അവന്റെ എല്ലാ സംസാരവും റഖീബ് അതീദ് എന്ന് രണ്ട് മലക്കുകൾ രേഖപ്പെടുത്തുന്നു. വലതു ഭാഗത്ത് നന്മകൾ കുറിക്കുന്ന മലക്കും ഇടതുഭാഗത്ത് തിന്മകൾ കുറിക്കുന്ന മലക്കും. ഈ മലക്കുകൾ മനുഷ്യന്റെ കർമ്മങ്ങൾ, വാക്കുകൾ, സംസാരം സദാ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പത്നിയായ സഫിയ ബീവിയെ സംബന്ധിച്ച് ഒരു വാക്ക് സംസാരിച്ചു. അതായത് സ്ത്രീകൾക്ക് തമ്മിൽ ഉണ്ടാകുന്ന, പരസ്പരം ഉണ്ടാകുന്ന ഗീറത്ത് ഉണ്ടാവുമല്ലോ. ആ ഗീറത്ത് സ്വാഭാവികമായും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹുന്ന അവരാണ് സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠത ആയ ഉത്കൃഷ്ടരായ പത്നിമാർ സ്ത്രീകൾ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു നബിയോട് ഒരിക്കൽ, ഹസ്ബുക മിൻ സഫിയത കദ വകദ. സഫിയ അവളുടെ കാര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ, ഈ ന്യൂനതകളെല്ലാം പോരെ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ആരെ സംബന്ധിച്ച്? സഫിയ ബീവിയെ സംബന്ധിച്ച്. സഫിയ റളിയല്ലാഹു അൻഹ ജൂദ തറവാട്ടിൽ ജനിച്ചു വളർന്ന സ്ത്രീയായിരുന്നു. അതായത് ഹുയൈ ഇബ്നു അഖ്തബ് എന്ന വ്യക്തി ജൂതന്മാരുടെ നേതാവായിരുന്നു. യുദ്ധവേളയിൽ സബിയത്തായിട്ട് സഫിയ റളിയല്ലാഹു അൻഹ ദിഹ്യത്തുൽ കൽബി എന്ന സഹാബിയുടെ അധീനത്തായിരുന്നു. അങ്ങനെ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു നബിയോട്, സഫിയ ആ പെൺകുട്ടി സാധാരണ പെൺകുട്ടിയല്ല, ജൂത നേതാവിന്റെ ഹുയൈന്റെ മകളാണ്, അതുകൊണ്ട് താങ്കൾക്കാണത് നബിയെ അവൾ യോജിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ ബീവിയെ വിവാഹം കഴിക്കുകയും സഫിയ റളിയല്ലാഹു അൻഹ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പത്നിമാരിൽ വളരെ ബുദ്ധിയും അറിവും സൗന്ദര്യവുമുള്ള പത്നിയായിരുന്നു റളിയല്ലാഹു അൻഹ. അങ്ങനെ നബിയോട് പറഞ്ഞു സഫിയ ബീവിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് ആയിഷ ബീവി ഉദ്ദേശിച്ചത്? ആംഗ്യം കാണിച്ചുകൊണ്ട്
പൊക്കം കുറഞ്ഞതാണ്, നീളം കുറവുള്ള ആ കുറവ് കാണിച്ചുകൊണ്ട് നബിയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലം പറഞ്ഞു, ലഖദ് ഖുൽതി കലിമത്തൻ ലൗ മുസിജത് ബിമാഇൽ ബഹ്രി ലമസിജത്. നീ ഒരു വാക്കാണ് പറഞ്ഞത്, ആ വാക്ക് കടലിൽ ചേർക്കാൻ പറ്റുകയാണെങ്കിൽ അത് കടലിനെ പോലും സമുദ്രത്തെ പോലും മാറ്റിക്കളയും, ഒരു മാറ്റം വരുത്തും. അത്രക്കും ശക്തിയുള്ള ഗൗരവമുള്ള വാക്കാണ് ഈ സംസാരിച്ചതെന്ന് പറഞ്ഞു. നമ്മുടെ നോട്ടത്തിൽ വളരെ നിസ്സാരമായി നമ്മൾ കാണുന്ന ഒരു വാക്കാണ് ആയിഷവി പറഞ്ഞത്. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ഇസ്ലാമിന്റെ കാഴ്ചയിൽ അത് ഗീബത്താണ്, ഒരു മനുഷ്യന്റെ കുറവും കുറ്റവും പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും നബി അസല്ലാം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നൽകിയ ഒരു പാഠമാണ്. എന്താണ് ഇതിന്റെ ഹദീസിന്റെ അർത്ഥം? സുഹ്ബത്തുൽ അഹ്മദിയിൽ പറയുന്നു, والمعنى ان هذه الغيبه لو كانت مما ينزل بالبحر لغيرته. അതായത് കടലിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്ന കടലിൽ സമുദ്രത്തിൽ മിക്സാകാൻ പറ്റുന്ന രൂപത്തിൽ ഗീബത്ത് ആണെങ്കിൽ ആ ഗീബത്തിന്റെ ആ ഗൗരവം കാരണം ആ കടലിന് ഒരു മാറ്റം വരുത്തും. അതായത് കടൽ നമ്മുടെ നമുക്കറിയാവുന്നത് പോലെ എത്ര വിശാലമായ ഒരു ലോകമാണ്. ആ കടലിനെ പോലും ഇത് മാറ്റുന്നു പറയുമ്പോൾ ഗീബത്തിന്റെ ഗൗരവമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം. ഒരു മനുഷ്യന്റെ കുറവ്, കുറ്റം, പരദൂഷണം അത് നിസ്സാരമായ രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചാൽ അത് ഇസ്ലാമിന്റെ കാഴ്ചയിൽ വലിയ കുറ്റമാണ്, അത് ഗീബത്താണ്, തിന്മയേറിയതാണ്. പ്രത്യേകിച്ച് അള്ളാഹുവിനോട് അടുത്ത സ്വാലിഹീങ്ങളെ, പണ്ഡിതന്മാരെ സംബന്ധിച്ച് പരദൂഷണം പറയുമ്പോൾ, ഗീബത്ത് പറയുമ്പോൾ അതിന് ഗൗരവം കൂടും, ശിക്ഷയുടെ അളവ് കൂടും എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം കൂട്ടിച്ചേർക്കുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ റിദ്വാനില്ലാഹി ലാ യുൽഖി ലഹാ ബാലൻ യർഫഉഹുല്ലാഹു ബിഹാ ദറജാത്. ഒരു മനുഷ്യൻ, ഒരു അടിമ അള്ളാഹുവിന് തൃപ്തികരമായ ഒരു വാക്ക് സംസാരിക്കും, ലാ യുൽഖി ലഹാ ബാലൻ, എന്നാൽ അവന് ആ വാക്ക് സംസാരിക്കുമ്പോൾ അത്ര ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ അള്ളാഹു ആ മനുഷ്യനെ ആ വാക്ക് സംസാരിച്ചത് കൊണ്ട് യർഫഉല്ലാഹു ബിഹാ ദറജാത്ത്, ആ മനുഷ്യനെ എത്രയോ പടിപടിയായി സ്വർഗത്തിൽ അവനെ ഉയർത്തിക്കളയുമെന്ന് നബി പഠിപ്പിക്കുന്നു. നമ്മുടെ ഒരു വാക്ക് നന്മയുള്ള, ഖൈറുള്ള, അള്ളാഹുവിന് തൃപ്തികരമായ ഒരു വാക്കായിരിക്കും. നിസ്സാരമായി നമ്മൾ കാണുന്നു, പക്ഷെ ആ വാക്ക് കൊണ്ടായിരിക്കും ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുക. അതുകൊണ്ട് വൽകലിമത്തു ത്വയ്യിബതു സദഖ, നല്ല സംസാരം ധർമ്മമാകുന്നു. നമ്മുടെ നാവിലൂടെ ചീത്ത വാക്കുകൾ കഴിയുന്നതും നമ്മൾ നാവിനെ പിടിച്ചു നിർത്താൻ, നാവിൽ നിന്ന് ചീത്തത് വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുക, സൂക്ഷ്മത പുലർത്തുക. وان العبد لا يتكلم بالكلمه من سخط الله, അല്ലാഹുവിനെ കോപമുള്ള സംസാരം ഒരു മനുഷ്യൻ ഒരു വാക്ക് ഒരു പക്ഷേ സംസാരിക്കും, لا يلقي لها بالا, അവൻ ആ സംസാരത്തിന് അത്ര ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവുകയില്ല. يهوي بها في جهنم, അവൻ നരകത്തിൽ ആ വാക്ക് സംസാരിച്ചതുകൊണ്ട്, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത സംസാരം സംസാരിച്ചത് കൊണ്ട് അവൻ നരകത്തിൽ അതുകൊണ്ട് വീഴുന്നു. നരകത്തിൽ പ്രവേശിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? പണ്ഡിതന്മാർ പറയുന്നു, മുല്ലായൽ ഖാരി മിർഖാത്തിൽ പറയുന്നു, അന്നൽ അബ്ദ ലാ യഅറിഫു ഖദ്റഹ, ഒരു മനുഷ്യൻ അവന്റെ സംസാരത്തിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവുകയില്ല. ويظنها هينا ان نساراമാണ് അവൻ കരുതുന്നു, ഖലീലത്തൽ ഇഅ്തിബാർ, അത്ര പരിഗണന നൽകാത്ത നിസാരമായ സംസാരം. ഒന്നുകിൽ ആ സംസാരം അള്ളാഹുവിന് തൃപ്തികരമായ സംസാരമായിരിക്കും, അള്ളാഹുവിന്റെ ത്രാസിൽ അതിന് വലിയ സ്ഥാനമുണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ അവൻ സ്വർഗത്തിൽ വലിയ സ്ഥാനങ്ങളിലേക്ക് അള്ളാഹു അവനെ ഉയർത്തുന്നു. ചില മനുഷ്യരുടെ സ്വഭാവം നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ചീത്തത് മാത്രമേ സംസാരിക്കാൻ പറ്റൂ അയാൾക്ക് തോന്നിപ്പോ. വേറൊരർത്ഥത്തിൽ മറ്റുള്ളവരോട് മോശമായി സംസാരിക്കുക, മറ്റുള്ളവരുടെ മനസ്സ് നോവിക്കുക, മറ്റുള്ളവരെ ശല്യം ചെയ്യുക എന്നത് ചിലരുടെ നിത്യ സ്വഭാവമാണ്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന് നിരക്കാത്ത, യോജിക്കാത്ത ഒരു മോശപ്പെട്ട സ്വഭാവമാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റമേറിയതും കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന ഒരു ചീത്ത സ്വഭാവം. അല്ലാഹു പറഞ്ഞല്ലോ, വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലു ബുഹ്താനൻ വഇസ്മൻ മുബീന. വിശ്വാസികളെയും വിശ്വാസിനികളെയും ഉപദ്രവിക്കുന്നവർ, ദ്രോഹിക്കുന്നവർ, ബിഗൈരി മക്തസബു, ആ വിശ്വാസികളും വിശ്വാസിനികളും പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ യാതൊരു കുറ്റം ചെയ്തിട്ടില്ല, എന്നിട്ടും അവരെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഫഖദ് ഇഹ്തമലു ബുഹ്താനൻ വഇസ്മൻ മുബീന, അവർ വ്യക്തമായ കുറ്റവും ബുഹ്താനും അവർ പേറിയിരിക്കുന്നു, അപവാദവും പേറിയിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം, ഇഫ്കിന്റെ സംഭവം ഖുർആനിലൂടെ വളരെ പ്രസിദ്ധമായ ഒരു വിഷയമാണ്. സൂറത്തുൻ നൂറിന്റെ ആദ്യ ഭാഗങ്ങൾ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയം. ആയിഷ റളിയല്ലാഹു അൻഹ കുറ്റക്കാരിയാണ്, തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ കപട വിശ്വാസികൾ, അവരുടെ ആ കളവിനെ വെളിപ്പെടുത്തിക്കൊണ്ട്, അവരുടെ കാപട്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ഖുർആനിക ആയത്തുകൾ ഇറങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസം അനുഭവിച്ച ഒരു ഘട്ടമായിരുന്നു അത്. കാരണം തങ്ങളുടെ പത്നി തന്നെ ഈ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് വളരെ പ്രയാസവും വേദനയും ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കപടവിശ്വാസികൾ പലതും പറഞ്ഞു, അവരുടെ സംസാരം പല സഹാബത്തുകളും ഏറ്റുവാങ്ങി, അങ്ങനെ പരസ്പരം ചർച്ച ചെയ്ത് അത് ആ ചർച്ച വഷളായിപ്പോയി. അങ്ങനെയാണ് ഖുർആനിക ആയത്തുകൾ ആയിഷ റളിയല്ലാഹു അൻഹ കുറ്റക്കാരിയല്ല, നിരപരാധിയാണ് എന്ന് തെളിയിക്കുന്നത്. അപ്പോൾ ഖുർആൻ പറഞ്ഞ ഒരു ശാസന സ്വഭാവത്തിലുള്ള ഒരു നിർദ്ദേശമുണ്ട്. ഇസ് തലഖൗനഹു ബി അൽസിനതികും വതഖൂലൂന ബി അഫ്വാഹികും മാ ലൈസ ലകും ബിഹി ഇൽം. ഇസ് തലഖൗനഹു ബി അൽസിനതികും, ഈ അപവാദം, ഈ സംസാരം നിങ്ങളുടെ നാവുകൾ കൊണ്ട് നിങ്ങൾ ഏറ്റുവാങ്ങി. വതഖൂലൂന ബി അഫ്വാഹികും, നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ അത് പറഞ്ഞു നടക്കുന്നു. മാ ലൈസ ലകും ബിഹി ഇൽം, അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കാണെങ്കിൽ ഒരു അറിവുമില്ല, അതിന് സത്യത്തെ സത്യാവസ്ഥയെ അന്വേഷിക്കാതെയാണ് നിങ്ങൾ പറഞ്ഞു നടക്കുന്നത്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നിസ്സാരമാണെന്ന് കരുതുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ അത് വളരെ ഗൗരവമേറിയ ഗുരുതരമായ ഒരു കാര്യമാണ്. ഒരു വിശ്വാസിയുടെ അപമാനത്തെ, അല്ലെ, അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയുള്ള സംസാരമുണ്ടല്ലോ, അത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഇപ്പൊ എത്ര എളുപ്പത്തിലൂടെ നമ്മൾ വാട്സാപ്പിലൂടെ, നെറ്റിലൂടെ, ഫേസ്ബുക്കിലൂടെ അയാൾ അങ്ങനെ ചെയ്തു. അയാൾ ആ കേസിൽപ്പെട്ടു, ആ പണ്ഡിതൻ അങ്ങനെ ചെയ്തു എന്നൊക്കെ ഒരു വിശ്വാസിക്ക് നിരക്കാത്ത രൂപത്തിൽ തിന്മകൾ പ്രചരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. വത്യസ്തപൂനഹു ഹയ്യിനൻ, നിങ്ങൾ ഒരുപക്ഷെ വിചാരിച്ചേക്കാം അത് ഹയ്യിനാണെന്ന്, എളുപ്പമാണ്, അത് ഒരു വായുകൊണ്ട് പറഞ്ഞ് ഒരു നിസ്സാര സംസാരമാണ്, ഇത് അതോടെ അവസാനിച്ചു എന്ന്. പക്ഷെ അള്ളാഹു സുബ്ഹാന വതആല അത് റെക്കോർഡാക്കിയിട്ടുണ്ട്. വഹുവ ഇൻദല്ലാഹി അദീം, അള്ളാഹുവിന്റെ അടുക്കൽ അത് ഗൗരവമേറിയതാണ്, ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നു. ലൈസൽ മുഅ്മിനു ബിത്താഅനി വലല്ലആനി വലൽഫാഹിശി വലൽബദി. ഒരു വിശ്വാസി ത്വആനല്ല, കുത്തിപ്പറയുന്നവനല്ല, ജനങ്ങളെ ആക്ഷേപിക്കുന്നവനല്ല, വലല്ലആൻ ശപിക്കുന്നവനല്ല, വലൽഫാഹിശ് വലൽബദി ചീത്ത സംസാരിക്കുന്നവനോ പ്രവർത്തിക്കുന്നവനോ അല്ല. ഇമാം തിരുമിദി റിപ്പോർട്ട് ചെയ്ത ഈ സഹീഹായ ഹദീസിലൂടെ നാം ഇപ്രകാരം പഠിപ്പിക്കപ്പെടുന്നു. വേറൊരു ഹദീസിൽ عن ابي الدرداء رضي الله عنه قال قال رسول الله صلى الله عليه وسلم ان العبد اذا لعن شيئا നമ്മൾ പലപ്പോഴും ഈ ശപിക്കുന്ന സ്വഭാവം, പ്രത്യേകിച്ച് അത് അറബികളിൽ ചിലർ സംസാരിക്കുമ്പോൾ അത് ശാപവാക്ക് തന്നെ വ്യക്തമായി പറയും. പലപ്പോഴും ചില അറബി ചെറുപ്പക്കാരിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും, അല്ലാഹു ലഅനക യാ, വളരെ നിസ്സാരമായി പറയും. പക്ഷെ അത് ശരിക്ക് വളരെ ഗൗരവമേറിയ അള്ള നീ ശപിക്കട്ടെ എന്ന് പറയുമ്പം ഈ ചീത്ത വാക്ക് വലിയ ഗൗരവമുള്ള യാതൊരു നിലക്കും സംസാരിക്കാൻ പാടില്ലാത്ത ഒരു ആക്ഷേപമാണ്, ചീത്ത വാക്കാണ്. ഇന്നൽ അബ്ദ ഇദാ ലഅന ശൈഅൻ, ഒരു വസ്തുവെ, ഒരു വസ്തുവിനെ, ഒരു കാര്യത്തെ ഒരു വിശ്വാസ ഒരു മനുഷ്യൻ ശപിച്ചു കഴിഞ്ഞാൽ സഈദത്തിൽ ലഅനത്തു ഇല സമാ, ആ ലഅനത്ത് ആകാശത്തിലേക്ക് ഉയരും. ഫതുഗ്ലഖു അബ്വാബു സമാഇ ദുനഹ, അതിന്റെ മുമ്പാകെ ആ ലഅനത്ത് ഉയർന്നു ആകാശത്തിലേക്ക്, അങ്ങനെ ആകാശത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. അങ്ങനെ മേലോട്ട് പോകാൻ കഴിയാതെ ആ ലഅനത്ത് വീണ്ടും ഭൂമിയിലേക്ക്, സുമ്മ തഹ്ബിതു ഇലൽ അർദ്, ഭൂമിയിലേക്ക് തിരിച്ചു മടങ്ങുന്നു. ഫതുഗ്ലഖു അബ്വാബുഹ ദുനഹ, അങ്ങനെ ഭൂമിയിലേക്ക് എത്താനും സാധിക്കുകയില്ല, ഭൂമിയിന്റെ കവാടങ്ങളും അടക്കപ്പെടും. അങ്ങനെ ഫൈദാലം തജിദ് മസാഖൻ, അങ്ങനെ പോകാൻ വഴി കാണാതെ വഴിമുട്ടി നിൽക്കുമ്പോൾ ഈ ലഅനത്ത് റജഅത് ഇലല്ലദീ ലുഇൻ, ശപിക്കപ്പെട്ട വ്യക്തി ആരാണോ ആ വ്യക്തിയിലേക്ക് പോകുന്നു, മടങ്ങുന്നു. ഏത് ലഅനത്ത്? فإن كان أهلا لذلك وإلا رجعت إلى قائلها, ശപിക്കപ്പെട്ട വ്യക്തി അതിന് അർഹനാണെങ്കിൽ അയാളെ ബാധിക്കും ഈ ലഅനത്ത്, അല്ലെങ്കിൽ رجعت إلى قائلها, ആരാണോ ശപിച്ചത്, ആരാണോ ലഅനത്ത് സംസാരിച്ചത് ആ വ്യക്തിയിലേക്ക് മടങ്ങും. നോക്കൂ നിങ്ങൾ, ഇതിന്റെ നമ്മൾ സംസാരിക്കുന്ന ലഅനത്ത് പലപ്പോഴും നമ്മൾ ദിവസം തോറും കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളായിരിക്കും, ചീത്ത വാക്കുകൾ, ആക്ഷേപ വാക്കുകൾ, തെറി. അത് അല്ലാഹു സുബ്ഹാന വ തആല രേഖപ്പെടുത്തുന്നു, അല്ലാഹുവിന്റെ രേഖയിൽ നിന്ന് അത് മായ്ച്ചു കളയുന്നില്ല, മറിച്ച് എല്ലാം അല്ലാഹു സുബ്ഹാന വ തആല രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, ഇതുപോലെയുള്ള ഗൗരവമേറിയ സംസാരമാണെങ്കിൽ അത് ആകാശത്തേക്കും ഭൂമിയിലോട്ടും പോകാൻ വഴി ഇല്ലാതെ ആ പറഞ്ഞ വ്യക്തിയിലേക്ക് തന്നെ അതിന്റെ ഗൗരവം മടങ്ങുന്നു എന്നാണ് ഈ ഹദീസിലൂടെ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ഷെയ്ഖ് അൽബാനി ഹസനാക്കി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട പാഠം, നമ്മുടെ സംസാരത്തെ നമ്മൾ പരിശോധിക്കുക. ഏത് അവസ്ഥയിലും പലപ്പോഴും നമ്മൾ കോപിതരാകുമ്പോഴാണ് മോശമായി സംസാരിക്കുക, അപ്പോഴും നമ്മൾ നിയന്ത്രിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ വ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യനാളിലും വല്ലവനും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫലിയഖുൽ ഖൈറൻ, അവൻ നന്മ പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. നന്മ പറയാൻ സാധിച്ചില്ലെങ്കിൽ അപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുക. സംസാരിച്ചിട്ടും തിന്മയിൽ പെടണ്ട. വേറെ ഹദീസ് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നു, അത് ശൈഖ് അൽബാനി സഹീഹാക്കുന്നു. ഇമാം മുന്തിരി പറയുന്നു, വർവാതുഹു സിഖാതുൻ, എന്താണ് ഹദീസ്? മൻ സമത നജ, ആരാണ് നിശബ്ദനാവുന്നത്? അവൻ വിജയിച്ചിരിക്കുന്നു. അപ്പൊ തിന്മ പറയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കുക. മൻ സമത നജ. അപ്പോൾ ഒരു മനുഷ്യന് തിന്മ സംസാരിക്കണമെന്ന് പിശാചി തോന്നിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ അവൻ അവിടെ നാവിനെ നിയന്ത്രിക്കുക, നാവിനെ പിടിച്ചു നിർത്തുക. കാരണം മറ്റുള്ള നമ്മുടെ മനുഷ്യന്റെ അവയവങ്ങൾ നാവിന്റെ പ്രവൃത്തി അനുസരിച്ചായിരിക്കും, സംസാരം അനുസരിച്ചായിരിക്കും മറ്റുള്ള അവയവങ്ങളുടെയും പ്രവർത്തനം. അത് ഒരു ഹദീസിലൂടെ നാം പഠിക്കേണ്ടതാണ്. അൻ അബി സഈദിൻ ഖുദ്രി റളിയല്ലാഹു അൻഹു عن النبي صلى الله عليه وسلم قال اذا اصبح ابن ادم امام ترمذي ريبورت جيده صحيحه هذا الحديث هذا ഒരു മനുഷ്യൻ പ്രഭാതത്തിലായാൽ രാവിലെ ആവുന്ന സമയത്തെ മനുഷ്യന്റെ അവയവങ്ങൾ ഫഇന്നൽ അഅദാ കുല്ലഹ, എല്ലാ അവയവങ്ങളും തുകഫിറുൽ ലിസാൻ, നാവിനെ കീഴ്പ്പെട്ട് വിധേയരായി സംസാരിക്കുന്നു. മറ്റുള്ള അവയവങ്ങൾ നാവിനോട് കേണപേക്ഷിക്കുന്നു. തഖൂലു ഇത്തഖില്ലാഹ ഫീന, നമ്മുടെ കാര്യത്തിൽ നീ അള്ളാഹിനെ സൂക്ഷിക്കണം കേട്ടോ. ആര് ആരോട് പറയും? മറ്റുള്ള അവയവങ്ങൾ നാവിനോട് പറയുന്നു. ഫഇന്നമാ നഹ്നു ബിക, നിന്റെ നിലപാടനുസരിച്ചായിരിക്കും ഞങ്ങളുടെ കാര്യം. فإن استقمت استقمنا, അവയവങ്ങൾ സംസാരിക്കുന്നു, നീ നല്ല രീതിയിൽ മുസ്തഖീമായിട്ട് ചൊവ്വായി നടക്കുകയാണെങ്കിൽ ഞങ്ങളും നേരെ ചൊവ്വായ രീതിയിൽ ഞങ്ങളും നടക്കും. وإن اعوججت اعوججنا, തെറ്റിപ്പോവുകയാണെങ്കിൽ വളഞ്ഞ റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ ഞങ്ങളും വളഞ്ഞ രീതിയിൽ പ്രവർത്തിക്കും എന്ന് മറ്റുള്ള അവയവങ്ങൾ നാവിനോട് പറയുന്നു. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് സഹീഹാണെന്ന് ശൈഖ് അൽബാനി പറയുന്നു. അപ്പോ മറ്റുള്ള അവയവങ്ങൾ എല്ലാ ദിവസവും പകൽ സമയത്ത്, അതായത് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നാവിനോട് ഇങ്ങനെ പറയും. അപ്പൊ നാവിനെ പിടിച്ചു നിർത്തുക, അതൊരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ കടമയാണ്. ഇത് നമ്മൾ പലപ്പോഴും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ പരസ്പരം ഉത്ബോധനം നൽകുന്നത് അത് വിശ്വാസികൾക്ക് ഉപകരിക്കും. മുആദ് റളിയല്ലാഹു അൻഹുവോട് നബി വസല്ലം ഒരിക്കൽ പറഞ്ഞല്ലോ തൗഹീദിന്റെ പ്രാധാന്യം, നോമ്പ്, സക്കാത്ത്, ജിഹാദ് പോലെയുള്ള കർമ്മങ്ങളുടെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാവ് പിടിച്ചു, ഫഅഖദ ബിലിസാനിഹി ഖാല കുഫ് അലൈക ഹാല, ഇതിനെ നീ പിടിച്ചു നിർത്തണം. അവസാനം പറഞ്ഞ ഉപദേശമാണ് كف عليك هذا ഈ നാവിനെ നീ പിടിച്ചു നിർത്തണം. فقلت يا نبي الله, മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ നബിയെ, وإنا لمؤاخذون بما نتكلم به, നമ്മൾ സംസാരിക്കുന്ന സംസാരത്തിന് നമുക്ക് വിചാരണയുണ്ടോ, നമുക്ക് ശിക്ഷയുണ്ടോ? فقال فكيتك امك يا معاذ. فكيتك امك എന്ന് പറഞ്ഞാൽ ബാഹ്യമായ അർത്ഥം എന്റെ ഉമ്മ നശിച്ചു പോട്ടെ എന്നാണ്. പക്ഷെ അത് അറബി സംസ്കാരപ്രകാരം, അറബികളുടെ സമ്പ്രദായ പ്രകാരം ആ അർത്ഥം ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് അതിന് ഉദ്ദേശം എന്താണ്? ശ്രദ്ധിക്കണം, ഒരാളെ ശാസിക്കുമ്പോൾ, ഒരു സംഗതിയുടെ ഗൗരവം ഉണർത്തുമ്പോൾ ഉപയോഗിക്കുന്ന പദമാണ് മറിച്ച്. ബാഹ്യാർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നേയില്ല. فكلتك أمك يا معاذ وهل يكب الناس في النار على وجوههم أو على مناخيرهم إلا حصائد ألسنتهم جننغلا നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് അവരുടെ സംസാരമല്ലാതെ നാവുകൊണ്ട് അവർ സംസാരിക്കുന്ന സംസാരമല്ലാതെ നരകത്തിലേക്ക് അവർ വലിച്ചെറിയുന്നത് പിന്നെ എന്താണെന്ന് നബി വസല്ലം ചോദിക്കുന്നത്. അപ്പോൾ അതിന്റെ ഗൗരവം ശരിക്കും മുആദ് റളിയല്ലാഹു അൻഹുവിനെ അറിയാം. ചീത്ത സംസാരത്തിന് ശിക്ഷയുണ്ട്, വിചാരണയുണ്ട്. പക്ഷെ എല്ലാ സംസാരത്തിൽ അതിന് വിചാരണയുണ്ടോ? അതെല്ലാം രേഖപ്പെടുത്തപ്പെടുമോ? അപ്പോൾ വിശേഷം പറഞ്ഞു എന്താണ്? വഹൽ യകുബ്ബുന്നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം ഇല്ലാ ഹസാഇദു അൽസിനതിഹിം. അപ്പോൾ നാവാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് മറ്റുള്ള അവയവങ്ങൾ എല്ലാം പറയുന്നു നാവിനോട് നീ നിയന്ത്രിക്കുക, നീ നേരെയായ രീതിയിൽ പോവുകയാണെങ്കിൽ ഞങ്ങളും അങ്ങനെ പോകുമെന്ന് പറഞ്ഞല്ലോ. എന്നാൽ വേറൊരു ഹദീസിൽ നമ്മൾ പഠിച്ചതാണ് മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസമുണ്ട്, ആ മാംസം ശരിയായാൽ ബാക്കിയെല്ലാം ശരിയായി. അലാ വഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു وإذا فسدت فسد الجسد كله. إن أي حديث أي حديث من ولد منه هذا أي حديث പറയുന്നു ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട് അത് ശരിയായാൽ എല്ലാം ശരിയായി. ഈ ഹദീസിൽ ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നു എല്ലാ അവയവങ്ങളും നാവിനെ ഉപദേശിക്കുന്നു, നാവിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ ഇതിനെ യോജിപ്പിച്ചുകൊണ്ട് പറയുന്നു നാവ് എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ തർജ്ജുമാനാണ്. ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങളുടെയും വിശ്വാസത്തിന്റെയും കേന്ദ്രമാണ്. മലിക്കുൽ അഅ്വ എന്ന് പറയും, മറ്റുള്ള അവയവങ്ങളുടെ രാജാവാണ്. അതിന്റെ പിൻഗാമി പ്രതിനിധി ആരാണ്? നാവാണ്. ഹൃദയത്തിന്റെ ഉള്ളിലുള്ള നമ്മുടെ ഉദ്ദേശം, നമ്മുടെ നീയത്ത് അത് വെളിപ്പെടുത്തുന്ന അവയവമാണ് നാവ്. അപ്പോൾ ഇത് തമ്മിൽ വൈരുദ്ധ്യമില്ല എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇതിന്റെ പ്രാധാന്യം ഉണർത്താനും നമ്മുടെ സംസാരം നല്ല സംസാരമാകാനും വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാനും പ്രത്യേകം ഉണർത്തുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല. നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും അല്ലാഹുവിന് തൃപ്തികരമായ രീതിയിൽ അനുഷ്ഠിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന വലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.